SBS റേഡിയോ.
കേരളത്തിൽ നിപ വൈറസിന്റെ സാന്നിധ്യം ഈ വർഷവും കണ്ടെത്തിയതിനെ തുടർന്ന് സംസ്ഥാനത്തൊട്ടാകെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഈ അവസ്ഥയിൽ സംസ്ഥാനത്തെ നിപയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ SBS മലയാളത്തോട് വിശദീകരിക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ. നമസ്കാരം മിനിസ്റ്റർ, SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഒപ്പം നിപയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. മിനിസ്റ്റർ, കഴിഞ്ഞ ദിവസം നിപ സ്ഥിരീകരിച്ച വ്യക്തിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം തന്നെ കുറച്ച് ആളുകൾ കൂടി നിരീക്ഷണത്തിലുണ്ട്. എന്താണ് കേരളത്തിലെ യഥാർത്ഥ സാഹചര്യം?
ഇവിടെ ഇപ്പൊ ആശങ്കാജനകമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ നിപ പോസിറ്റീവായി സ്ഥിരീകരിച്ചിട്ടുള്ള വിദ്യാർത്ഥിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ട്. പൂർണ്ണമായിട്ടും രോഗം ഭേദമായി എന്ന് പറയാൻ പറ്റില്ല. ഇത് നല്ല നിരീക്ഷണം വേണ്ടിവരും. കാരണം ചിലപ്പോൾ പെട്ടെന്ന് കൂടും, ചിലപ്പോൾ കുറയും, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ രീതി കാണാറ്. പക്ഷെ എന്നാലും വളരെ മോശമായിട്ടില്ല, കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊരു ആശ്വാസമാണ്. പിന്നെ നിരീക്ഷണത്തിലുള്ള 6-7 പേര് നിരീക്ഷണത്തിലുണ്ട്. ആ 7 പേരുടെ സ്ഥിതിയും വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കേസ് ആയിട്ടല്ല. എന്നാലും ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതിനെ ഇപ്പൊ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരും മെച്ചപ്പെട്ടു വരികയാണ്. പിന്നെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ടിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിൽ അവരിൽ 5 പേരുടെ റിസൾട്ട് അത് നെഗറ്റീവ് ആവാൻ തന്നെയാണ് സാധ്യത. അത്രയും വലിയൊരു ആശ്വാസമാണ് നമുക്കത്. കൂടുതൽ പേരിലേക്ക് വ്യാപിക്കുന്നതായിട്ടൊന്നും ഇപ്പൊ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ നിയന്ത്രണങ്ങൾ, കോഴിക്കോട് ഏർപ്പെടുത്തിയിരുന്ന വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായിട്ടില്ല എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും ചേർന്ന് എടുത്തിട്ടുള്ള അഭിപ്രായം.
സംസ്ഥാന സർക്കാരിന്റെ ഈ കണക്കനുസരിച്ച് എത്ര പേർക്ക് നിലവിൽ നിപ സ്ഥിരീകരിച്ചിട്ടുണ്ട്, എത്ര പേർ നിരീക്ഷണത്തിലുണ്ട്?
ഇപ്പൊ ഒരാൾക്ക് മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ, ആദ്യം വന്ന ഒരാൾക്ക്. 7 പേരാണ് ഇപ്പൊ നിരീക്ഷണത്. 7 പേരാണ് ഇപ്പൊ ഐസൊലേഷൻ വാർഡ് ലക്ഷണങ്ങളോട് കൂടി ഉള്ളത്. അതില് 5 പേരും നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റ് 2 പേര് ഏകദേശം അതുപോലെ സാമ്പിൾ അയച്ചിട്ടേ ഉള്ളൂ ഇപ്പൊ. പിന്നെ അത് ആവും. പിന്നെ ഞങ്ങള് ഇവര് വിദൂര ബന്ധങ്ങളെങ്കിലും ഉള്ള ഫോൺ കോൾ അടക്കം വൈകിയെങ്കിലും ആ സമയത്ത് സംസാരിച്ചിട്ടുള്ള എല്ലാവരെയും ചേർത്ത് ഒരു 311 ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടൊരു 86 പേര് മാത്രമാണ് പേഷ്യന്റുമായിട്ട് അടുത്ത് കുറച്ചടുത്തെങ്കിലും സഹവാസത്തിൽ വന്നിട്ടുള്ളത്. ബാക്കി പിന്നെ ഒരു മുൻകരുതൽ നടപടി എന്നുള്ള നിലയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അത്രയും പേരെ നിരീക്ഷണത്തിലുള്ളൂ. അതൊരു വലിയ നമ്പറൊന്നും അല്ല. അതുകൊണ്ട് അത്രയധികം ആശങ്ക ഉണ്ടാകേണ്ട സാഹചര്യം ഇപ്പോഴും ഇല്ല ഇവിടെ.
മിനിസ്റ്റർ, അതുപോലെ തന്നെ കഴിഞ്ഞ തവണ കോഴിക്കോട് ഇത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു, എന്നിട്ടും നമ്മൾ അതിനെ വളരെ നല്ല രീതിയിൽ പ്രതിരോധിക്കുവാൻ സാധിച്ചു. ഇത്തവണ ഇത് ഇങ്ങനെയൊരു ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം ഉണ്ടായിരുന്നു, നമുക്ക് ഇത്രയും ആളുകളെ നിരീക്ഷണത്തിൽ കൊണ്ടുവരാൻ എന്തൊക്കെ നടപടിക്രമങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ ഒരു വർഷത്തിലേക്ക് എത്തുമ്പോൾ സ്വീകരിച്ചിരുന്നത്?
ഇതില് കഴിഞ്ഞ വർഷം സ്വീകരിച്ചിരുന്ന അതേ നടപടിക്രമങ്ങളെല്ലാം ഇത്തവണ സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തവണ നമുക്ക് ഉണ്ടായിട്ടുള്ള ഗുണം കഴിഞ്ഞ തവണത്തെ അനുഭവം നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് ഈ ഡിസംബർ മുതൽ ജൂൺ ജൂലൈ വരെ ഇതിനുള്ള സാധ്യതയുള്ള മാസങ്ങളായതിനാൽ വലിയ തോതിലുള്ള മുൻകരുതലുകൾ തന്നെ സ്വീകരിച്ചിരുന്നു. ആരോഗ്യവകുപ്പ് വരാൻ സാധ്യതയുണ്ട്, എവിടെയെങ്കിലും ആയിട്ട് വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് നമ്മുടെ എല്ലാ ആശുപത്രികളിൽ സജ്ജീകരിക്കുകയും ആരോഗ്യ പ്രവർത്തകരെ നേരത്തെ തന്നെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഒരുക്കി എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് പകരാതെ പെട്ടെന്ന് തന്നെ ഇടപെടാൻ സാധിച്ചത്. ഇപ്പോഴും ആരോഗ്യവകുപ്പ് സജ്ജമാണ് ഇത്തരം കാര്യങ്ങൾക്ക്. പിന്നെ കഴിഞ്ഞ വർഷത്തെ അനുഭവം കൂടി ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് നന്നായിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നു എന്നുള്ളതും ആശ്വാസമാണ്.
മിനിസ്റ്റർ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മരുന്നുകൾ ഓസ്ട്രേലിയയിൽ നിന്നാണല്ലോ കഴിഞ്ഞ വർഷം എത്തിച്ചത്. ഇത്തവണ ഈ മരുന്നുമായി ബന്ധപ്പെട്ട നടപടികൾ എങ്ങനെയാണ്? കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് മരുന്ന് നമുക്കുണ്ടോ? എങ്ങനെയാണ്
ഇതില്? ഇവിടെ സാധാരണ നമ്മൾ കൊടുക്കുന്നത് റിബാവൈറിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ആണ്. ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല കൃത്യമായിട്ട്. പിന്നെ നിലവിലുള്ള ചില ഔഷധങ്ങൾ മറ്റ് രോഗലക്ഷണങ്ങളൊക്കെ വരുമ്പോ അതിനൊക്കെയാണ് ചികിത്സിക്കുന്നത്. അപ്പൊ റിബാവൈറിനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ ആസ്ട്രേലിയയിലൊരു ആന്റിബോഡി നിർമ്മിച്ച് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് കഴിഞ്ഞ തവണ ബന്ധപ്പെട്ടിട്ട് ഹ്യൂമൻ മോണോക്ലോണൽ ആന്റിബോഡി ആസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് ഗവൺമെന്റിൽ നിന്ന് നമ്മൾ മേടിച്ചിരുന്നു. അപ്പോ അത് അധികം പ്രയോഗിച്ച് തെളിയിക്കപ്പെട്ടതല്ല. അവിടെ ആസ്ട്രേലിയയിൽ ഒരു 13 പേർക്ക് ആ മരുന്ന് ഉപയോഗപ്പെടുത്തിയിട്ട് അവർ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു അവിടെ ഹെനിപ വൈറസ് ഉണ്ടായ സമയത്ത് എന്നത് അറിഞ്ഞിട്ടാണ് നമ്മൾ ആ മരുന്ന് ശേഖരിച്ചു വെച്ചത്. ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് വളരെ വ്യാപകമായിട്ട് ആ മരുന്ന് ഉപയോഗിക്കാൻ കഴിയില്ല. ICMR നിർദ്ദേശം അനുസരിച്ച് വളരെ അപകടകരമായി വല്ലാതെ ബാധിച്ചിട്ടുള്ള കേസുകളിൽ ഈ മരുന്ന് നമുക്ക് കൊടുത്തു നോക്കാവുന്നതാണ് എന്നുള്ളതാണ്. അത് പേഷ്യന്റിന്റെ ബന്ധുക്കളും എല്ലാം സമ്മതിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ആ മരുന്ന് ഇപ്പോൾ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ആ മരുന്ന് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇപ്പോൾ വേറെ അങ്ങനെയുള്ള സിവിയർ കേസസ് ഒന്നും വരാത്തത് കൊണ്ട് നമുക്ക് ആ മരുന്ന് ഉപയോഗിക്കേണ്ടതായി വന്നിട്ടില്ല. ഇനി കുറച്ച് ദിവസം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും കേസ് വരികയാണെങ്കിൽ ICMR പെർമിഷൻ കിട്ടിയിട്ടുണ്ട് ആ മരുന്ന് ഉപയോഗപ്പെടുത്താൻ.
മിനിസ്റ്റർ, അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പല പഠനങ്ങളും അതുപോലെ തന്നെ നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ, അത് എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്?
ഇതില് കഴിഞ്ഞ തവണ നല്ല പഠനം നടത്തിയിരുന്നു. അത് വവ്വാലിൽ നിന്നാണ് ഈ വൈറസ് പടരുന്നത്, വവ്വാലാണ് ഇതിന്റെ കാരിയർ എന്നുള്ള കാര്യം ഇവിടെയും തെളിയിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്ന് പോലെ കോഴിക്കോട് ഉണ്ടായ സമയത്തും തെളിയിക്കപ്പെടുന്നുണ്ട് വവ്വാലിൽ ഈ വൈറസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ഉണ്ടായിട്ടുള്ള സമയത്തും അതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശ്രമം നമ്മുടെ നാഷണൽ എപ്പിഡമിയോളജി സെന്ററിന്റെ ഒക്കെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇവിടെയുണ്ട്. അവരൊക്കെ അത് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുള്ളതാണ്. പിന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഗവേഷണവും പരീക്ഷണവും ഒക്കെ നടത്തേണ്ടത് ഇതൊരു ഉയർന്ന ലെവലിലുള്ള ഒരു വൈറസ് ആയതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചിട്ടുള്ള പരീക്ഷണങ്ങളെല്ലാം നടത്തേണ്ടത് ICMR പോലുള്ള സ്ഥാപനങ്ങളാണ്. അവര് ചിലപ്പോ പിന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൊളാബറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ കേരളത്തിന്റെ എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ നമ്മൾ അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ICMR അത്തരത്തിലുള്ള ചില ഗവേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അപ്പോഴും ഇതെങ്ങനെ ഈ വവ്വാലിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്തി എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത നമുക്ക് കിട്ടിയിട്ടുണ്ടോ?
ഇല്ല, അത് വളരെ നേരത്തെ തന്നെ ലോകത്തിന്റെ നാനാഭാഗത്ത് മലേഷ്യയിലും അതുപോലെ ഇവിടെയൊക്കെ ഉണ്ടായ സമയത്ത്, ബംഗ്ലാദേശിലൊക്കെ ഉണ്ടായ സമയത്ത്, ആ സമയത്ത് തന്നെ അവര് നിരീക്ഷണം നടത്തിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ വവ്വാലുകള് പ്രത്യേകിച്ച് എന്തെങ്കിലും എക്സൈറ്റഡ് ആവുന്ന സമയത്ത് അവരിൽ ഈ വൈറസിന്റെ ആധിക്യം ഉണ്ടാകും. പിന്നെ ആ വൈറസ് ഒക്കെ ഈ വവ്വാലൊക്കെ കടിച്ച് ഉപേക്ഷിച്ച മാമ്പഴോ അല്ലെങ്കിൽ മറ്റു പഴങ്ങളോ ഒക്കെ കഴിക്കുമ്പോൾ ഉമിനീരിലൂടെ ഈ വവ്വാലിന്റെയൊക്കെ ഉമിനീരിലൂടെ ഈ വൈറസ് പുറത്തേക്ക് വരികയും അത് മനുഷ്യ ശരീരത്തെ പ്രവേശിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലയിടത്ത് പന്നി, മലേഷ്യയിൽ പന്നികളിലൂടെയാണ് ഇത് വന്നത്. പന്നി വളർത്തുന്ന ആളുകൾക്ക് ആദ്യം പന്നികൾ ഇത്തരം കാര്യങ്ങൾ ഭക്ഷിച്ച് പന്നിയുടെ ശരീരത്തിൽ വരികയും പിന്നെ പന്നികളിൽ നിന്ന് മനുഷ്യന്റെ പകരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും എന്നുള്ളത് തന്നെയാണ് നിഗമനം. അത്തരത്തിലുള്ള വവ്വാലൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള പഴങ്ങളോ മറ്റോ ഭക്ഷിക്കാൻ ഇടയാകുന്നൊക്കെയാണ് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ആശുപത്രിയിലുള്ള പേഷ്യന്റ് സുഖം പ്രാപിക്കുമ്പോൾ കൂടുതൽ അദ്ദേഹത്തോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ കാണുന്നത്. ഇപ്പോ അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. അത് കഴിയുമ്പോൾ അവർ ചോദിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. അത് തന്നെയാവാനാണ് സാധ്യത എന്നുള്ളതാണ് അവർ പറയുന്നത്.
ഇപ്പോൾ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തുണ്ടോ? പ്രത്യേകിച്ച് കേരളത്തിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ച് ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്?
ഇപ്പോഴങ്ങനെ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യമില്ല. ഇവിടെ ഞങ്ങളൊന്നും ബാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. സാധാരണ പോലെ സ്കൂളുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് പൊതുപരിപാടികളെല്ലാം തന്നെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എന്നാലും ഇവിടെ നല്ല ജാഗ്രത പാലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും കടുത്ത പനി, മെൻസിപ്പാലിറ്റീസും ഒക്കെ ചേർന്നിട്ടുള്ള രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ മാത്രം അവര് പിന്നെ ആശുപത്രിയിലേക്ക് വന്നാൽ മതി എന്നുള്ളതാണ്.
വരും കാലങ്ങളിലും ഇത് ഉണ്ടാകാതിരിക്കാൻ എന്തെങ്കിലും നടപടികൾ, ഇന്നിപ്പോൾ മിനിസ്റ്റർ മുഖ്യമന്ത്രിയുമായുള്ള ഒരു യോഗം ഒക്കെ ചേരുന്നുണ്ട് സംസ്ഥാനത്ത്,
ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഇപ്പൊ ഡെങ്കി ഫീവർ ആണെങ്കിൽ കൊതുക് നശീകരണം നടത്തിയാൽ ഡെങ്കി വരില്ല. കാരണം ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുകിലൂടെയാണ് അത് പകരുന്നത്. പൂർണ്ണമായിട്ടും പരിസരം ശുചീകരിച്ച് വൃത്തിയാക്കി കൊതുക് നശീകരണം നടത്തിയാൽ വരില്ല. അതുപോലെ H1N1 കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരു പ്രത്യേക രീതിയിലാണ്. അതിപ്പം എപ്പോഴാണ് ഇത്തരം വവ്വാലിൽ നിന്നൊക്കെ ഇത് എവിടെയെങ്കിലും വരിക എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. അപ്പോ അതുകൊണ്ട് ഭയക്കൊന്നും വേണ്ട. ഇനിയിപ്പോ നമുക്ക് നല്ല ധാരണയായിട്ടുണ്ട് എവിടെയെങ്കിലും പെട്ടെന്ന് വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഇനിയിപ്പോ ബാധിച്ചിട്ടുള്ള ആളെ ചികിത്സിക്കാനുള്ള സാധ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ചികിത്സിക്കാനുള്ള സംവിധാനമുണ്ട്. മറ്റുള്ളവരിലേക്ക് പടരാതെ സൂക്ഷിക്കാനും കഴിയും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരുന്നാൽ ഇത് ഇനിയിപ്പം വീണ്ടും വന്നാലും അതൊരു വലിയ പ്രശ്നമായിട്ട് മാറാതെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് വൈറൽ ഫീവറുകൾ എത്രയോ വർഷങ്ങളായി നമ്മുടെ നാട്ടിലുണ്ട്. പണ്ടൊക്കെ ഫ്ലൂ ബാധിച്ച് മരിച്ചുപോയി എന്നൊക്കെ നമ്മൾ പറയാറില്ല. ഫ്ലൂ അല്ലെങ്കിൽ കടുത്ത ഫ്ലൂ ബാധിച്ച് ചികിത്സയിലാണെന്നൊക്കെ പറയാറില്ല. അതൊരു തരം ഇൻഫ്ലുവൻസ അതിന് കാരണമായിട്ടുള്ള വൈറസ് ഒക്കെ ഉണ്ട്. ഇത് പിന്നെ ഒരു പ്രത്യേക തരം ആയിട്ടുള്ളത് കൊണ്ട് ഒരു വാർത്താ പ്രാധാന്യം കൂടുതൽ കിട്ടുന്നു. കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം കൂടി ഇപ്പൊ വന്ന ആകെ എല്ലാം നശിച്ചുപോയി എന്നുള്ളൊരു ഒരു ഒരു മാനസിക പ്രയാസത്തിലേക്കൊന്നും എത്തേണ്ട കാര്യമില്ല. അത് നമുക്കിപ്പം പരിചയമായി എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്നുള്ളത്. അപ്പോൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇടപെടും. നമ്മളത് സാധ്യമായിട്ടുള്ളതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും.
ഏതായാലും വളരെ നന്ദി മിനിസ്റ്റർ, സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം SBS മലയാളത്തോട് വിശദീകരിച്ചതിന്.
Hear more stories in your language by visiting sbs.com.au.